2021 ഒക്ടോബർ 24 ഞായർ. കേരള കൗമുദിയുടെ വാരാന്ത്യ കൗമുദി. ചന്നം ഭിന്നം. സതീഷ് ബാബു പയ്യന്നൂർ എഴുതി അവതരിപ്പിക്കുന്ന പ്രതിവാര പംക്തി. ഒരു ഒമാൻ വിമാനകഥ. 5-6 മാസത്തെ കോവിഡ് ലോക്ഡൌണിൽ കുടുങ്ങി മസ്കറ്റിലേക്കുള്ള മടക്കയാത്ര മുടങ്ങിയ എന്റെ അനിയൻ അനിൽകുമാർ കഴിഞ്ഞ ശനിയാഴ്ച വലിയ സന്തോഷത്തിലായിരുന്നു. ചെറുതായി പുനരാരംഭിച്ച അന്താരാഷ്ട്ര വിമാന സർവീസുകളിൽ അന്ന് വൈകുന്നേരത്തെ ഒമാൻ എയറിൽ തന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് അവന് ടിക്കറ്റ് തരപ്പെട്ടതാണ് അവനെ ഏറ്റവുമേറെ സന്തോഷിപ്പിച്ചത്. എയർ ഇന്ത്യ അടക്കം മറ്റു ചില ഫ്ളൈറ്റുകളിൽ നിരക്ക് ഇത്തിരി കുറവായിരുന്നിട്ടും വിസയുടെ കാലാവധി അവസാനിക്കാറായിരുന്നിട്ടും അവൻ ഒമാൻ എയറിൽ ഒരു ഇരിപ്പിടത്തിനായി കാത്തിരുന്നത് എന്തിനാവാം? ഉത്തരവും അനിയൻ തന്നെ പറഞ്ഞു. വെരി സിമ്പിൾ, അവരുടെ സർവീസ് അത്രമാത്രം നല്ലതാണ്. ഒരു ഫാമിലി ഫീലിംഗ്, സ്നേഹമുള്ള പെരുമാറ്റം. ഞാനിപ്പോൾ ഓർത്തത് 26 വർഷം മുമ്പ് ഒമാൻ എയറിന് വേണ്ടി ഞാനൊരുക്കിയ പരസ്യചിത്രത്തിലെ ടാഗ് ലൈൻ ആയിരുന്നു. വീവിംഗ് ത്രെഡ്സ് ഓഫ് ലവ് ഒമാൻ എയർ. സുൽത്താനേറ്റ് ഓഫ് ഒമാന്റെ ഒഫീഷ്യൽ എയർലൈനായ ഒമാൻ എയർ അവരുടെ ഇന്റർനാഷണൽ സർവീസുകൾ ആരംഭിച്ച സമയമായിരുന്നു അത്. ഗൾഫ് ഇന്ത്യൻ സെക്ടറിൽ എയറിന്റെയും മറ്റും ആധിപത്യം പുലർത്തിയ കാലം. കുടുംബയാത്രക്കാരെ ആകർഷിക്കാൻ മനോഹരമായ പരസ്യതന്ത്രങ്ങൾ ആവശ്യമായിരുന്നു. അങ്ങനെ ഞാൻ എഴുതിയതാണ് സ്നേഹം നെയ്യുന്ന ഒമാൻ എയർ എന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ 23 വർഷമായി നിരന്തരം ഒമാൻ യാത്ര നടത്തുന്ന അനിയൻ മറ്റൊരു രൂപത്തിൽ ഇപ്പോൾ പറയുന്നത് എന്നത് എന്നെ അതിശയിപ്പിച്ചു. എന്റെ പഴയ പരസ്യചിത്രം ആദ്യമായി സംപ്രേഷണം ചെയ്തതിന്റെ 26-ാം വാർഷിക ദിനമാണ് ഈ വരുന്ന ഒക്ടോബർ 29 എന്ന് ഞാനിപ്പോൾ സ്നേഹപൂർവ്വം ഓർക്കുന്നു. 2. 1993 നവംബർ 18 ഒമാൻ എയർ ആദ്യത്തെ ഇന്റർനാഷണൽ സർവീസ് ആരംഭിക്കുന്നത്, അതും തിരുവനന്തപുരത്തേക്ക്. അന്ന് ഇന്ത്യൻ കൺട്രി ഹെഡ് അബ്ദുൾ റഹീം, ഏരിയ മാനേജർ എം എ അൽത്താഫ് എന്നിവർ സമ്പൂർണ്ണ മലയാളികൾ. ഇവരിലേക്ക് എന്നെ എത്തിച്ചത് തിരുവനന്തപുരത്തെ കേരള ട്രാവൽസ് MD ചന്ദ്രുവേട്ടനാണ്. ഏഷ്യാനെറ്റിനു വേണ്ടി ഞാൻ സാരഥിയായ പനോരമ ഒരുക്കിയ ഗൾഫിലുണരുന്നു കേരളം എന്ന ടെലിവിഷൻ പരമ്പരയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ യു അച്ചുവിന്റെ ആത്മാർത്ഥ മിത്രമായിരുന്നു ചന്ദ്രു എന്ന ചന്ദ്രഹാസൻ. ഗൾഫ് മലയാളികളെ സംബന്ധിച്ചുള്ളതാകയാൽ സ്വാഭാവികമായും പരമ്പരയുമായി സഹകരിക്കുവാൻ ഒമാൻ എയർ തയ്യാറായി. പക്ഷേ അവർക്ക് ഇംഗ്ലീഷിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു പരസ്യചിത്രം കേരളീയ പശ്ചാത്തലത്തിൽ വേണമായിരുന്നു. ആ സാഹസം ഞാൻ ഏറ്റെടുത്തു. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. 3. അഭിനയിച്ചെന്ന് നടനായി തീർന്ന് യുവമനസ്സുകളിലെ ഹരമായി മാറിയ സിനിമാക്കാലം. ഒമാനേറിന്റെ പരസ്യചിത്രത്തിൽ കുഞ്ഞുമകന്റെ അരികിലേക്ക് അവൻ 1, 2, 3 എന്ന് 10 എണ്ണുമ്പോഴേക്കും പറന്നെത്തുന്ന കമ്പനി എക്സിക്യൂട്ടീവായ യുവ ഗൾഫ് പിതാവിന്റെ റോളിലേക്ക് മധുപാൽ നിശ്ചയിക്കപ്പെട്ടു. തിരുവനന്തപുരത്ത് റൈമൺസ് തുടങ്ങിയ കാലവുമായിരുന്നു അത്. ഞാനും മധുപാലും പ്രൊഡക്ഷൻ കൺട്രോളർ എസ് എൽ പ്രദീപും ചെന്നാണ് നായകനണിയാനുള്ള ഒരു വിലപിടിച്ച സ്യൂട്ട് തിരഞ്ഞെടുത്തത്. ആയിടെ ഒരിക്കൽ സ്ക്രിപ്റ്റ് ചർച്ചയ്ക്ക് പനോർമ സ്റ്റുഡിയോയിൽ വന്ന ഒമാനേറിലെ അൽത്താഫിന്റെ കൂടെ 3 വയസ്സുകാരൻ മകൻ ഫക്രുവും ഉണ്ടായിരുന്നു. അവന്റെ സ്മാർട്ട്നെസ് മധുപാലിന്റെ മകന്റെ വേഷത്തിലെ അനുയോജ്യമായിരുന്നു. അങ്ങനെ അതും ഒരു തീരുമാനമായി. മമ്മൂട്ടിയുടെ സുർമ വീഡിയോസിലും PTAയിലും ഏഷ്യാനെറ്റിലുമൊക്കെ പ്രവർത്തിച്ചിരുന്ന TG ശ്രീകുമാർ ക്യാമറാമാനായി വന്നു. 1985 ആ ഷൂട്ടിംഗ് പ്രഭാതം ഓർമ്മയിലുണ്ട്. ശംഖുമുഖം എയർപോർട്ടിൽ മസ്കറിൽ നിന്നെത്തിയ വിമാനം മടക്കാതെ തുടങ്ങുന്നതിനിടയിലുള്ള അരമണിക്കൂറാണ് ഫ്ളൈറ്റ് സീനുകൾ ചിത്രീകരിക്കുന്നതിനായി അനുവദിക്കപ്പെട്ട സമയം. എയർപോർട്ട് അതോറിറ്റി അനുവദിച്ചു തന്നത് 10 എൻട്രി പാസുകൾ മാത്രം. മധുപാലിനെ മേക്കപ്പ് ചെയ്തൊരുക്കിയ ജയചന്ദ്രൻ എന്ന യുവാവ് പെട്ടിയുമെടുത്ത് പിറകെ വന്നപ്പോൾ സെക്യൂരിറ്റി തടഞ്ഞു. അത്യാവശ്യ പാസുകാരിൽ മേക്കപ്പ് മാൻ പെട്ടിരുന്നില്ല. അക്കാലത്ത് സീരിയലുകളിലും സിനിമകളിലും നല്ല തിരക്കുണ്ടായിരുന്ന ജയചന്ദ്രൻ കരയും മട്ടിലായി. ഒരു ഫ്ലൈറ്റിനകത്ത് ആദ്യമായി കയറാനുള്ള മോഹം കൊണ്ടാണ് ഞാനിന്ന് ഈ മേക്കപ്പിലെത്തിയത്. ആ ദീനസ്വരം കേട്ട് അൽത്താഫ് വളരെ പെട്ടെന്ന് തന്നെ ജയചന്ദ്രനും ഒരു താൽക്കാലിക പാസ് തരപ്പെടുത്തി കൊടുത്തു. ഷൂട്ടിംഗ് സുഗമമായി നടന്നു. 4, 26 വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ആ ഒമാൻ വിമാന ചിത്രകഥയിലെ മുഖ്യ കഥാപാത്രങ്ങളൊക്കെ ഒരുപാട് ഉയരത്തിലാണിന്ന്. മധുപാൽ കഥാകൃത്തും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെയായി മലയാളികളുടെ പ്രിയങ്കരൻ. കുഞ്ഞു ഫക്രു 30-കാരനായ സുന്ദര ബിസിനസ്സുകാരൻ ഫക്രുദ്ദീനായി. റഹീമും അൽത്താഫും ഒമാനയർ വിട്ടു. റഹീം ദുബായിലെ സമ്പന്ന ബിസിനസ്സുകാരൻ. തൊടുപുഴ ന്യൂമാൻസ് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ എഴുത്തും പ്രസംഗവും യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലർ സ്ഥാനവും ഒക്കെയുള്ള അൽത്താഫ് സ്വന്തം ബിസിനസ്സിനോടൊപ്പം ഫേസ്ബുക്കിൽ സജീവമായി കഥകൾ എഴുതുന്നു. എസ് എൽ പ്രദീപ് മലയാള സിനിമയിലെ തിരക്കുള്ള പ്രൊഡക്ഷൻ ഡിസൈനറും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമൊക്കെയാണ്. TG ശ്രീകുമാർ ദുബായ് മീഡിയ സിറ്റിയിലെ ക്യാമറാമാനായിരുന്നു. അടുത്ത കാലത്ത് തിരിച്ചെത്തി കൊച്ചിയിൽ മീഡിയ കൺസൾട്ടന്റും അക്കാഡമി ഫാക്കൽറ്റിയുമായി പ്രവർത്തിക്കുന്നു. ജയചന്ദ്രൻ ഒരുപാട് സൂപ്പർ താരങ്ങൾക്ക് മേക്കപ്പിട്ടു. നിരവധി വിമാനയാത്രകൾ നടത്തി. ഫ്ലവേഴ്സ് ചാനലിലെ ചീഫ് മേക്കപ്പ് മാനായി പ്രവർത്തിക്കവേ 6 മാസം മുമ്പ് ഒരസുഖം വന്ന് ഈ ലോകം വിട്ടു. എന്നത്തെയും പോലെ ഈ പ്രോജക്റ്റിലും എന്റെ കൂടെ നിഴലായി ഉണ്ടായിരുന്ന ആത്മമിത്രം ശ്രീകുമാറും കഴിഞ്ഞ വർഷം ജീവിതത്തിൽ നിന്ന് സ്വയം പിരിഞ്ഞുപോയി. ഈ ഒമാൻ വിമാനകഥയുടെ ഓർമ്മകളിലേക്ക് എന്നെ ഇപ്പോൾ എത്തിച്ച അനിയൻ അനിൽകുമാർ 23 വർഷമായി കമ്പ്യൂട്ടർ പ്രൊഫഷണലായി മസ്കറ്റിലുണ്ട്. ആദ്യവർഷങ്ങൾ സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റിയിലെ MHD കമ്പ്യൂട്ടർ വിദഗ്ധനായി പ്രവർത്തിച്ച ശേഷം പ്രശസ്തമായ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സ്ഥാപനം നടത്തുകയാണിപ്പോൾ. നാട്ടിലേക്ക് മടങ്ങണം, എന്തെങ്കിലും ബിസിനസ് ചെയ്യണം, ഈയിടെ അവൻ പറഞ്ഞു. നാട്ടിലിപ്പോൾ ചെയ്യാൻ പറ്റുന്ന മികച്ച ബിസിനസ് രാഷ്ട്രീയമാണ്. പെട്ടെന്നുള്ള എന്റെ മറുപടി കേട്ട് പയ്യന്നൂർ കോളേജിലെ ആ പഴയ പൊളിറ്റിക്സ് വിദ്യാർത്ഥിയുടെ മുഖത്ത് ചിരി തെളിഞ്ഞു. അന്നത്തെ ആ പൊളിറ്റിക്സ് വിട്ടാണ് അവൻ ബോംബെയിൽ ചെന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിച്ച് രക്ഷപ്പെട്ടത്.